ജീവിതത്തിൽ നിന്നാണ് എന്റെ അഭിനയ പഠനം. വിജയ് സേതുപതിയുമായി മിനിറാം ചെന്നൈ നടത്തിയ അഭിമുഖം. കുടുംബത്തിന്റെ ദാരിദ്ര്യ അവസ്ഥയിൽ നിന്ന് എങ്ങനെയെങ്കിലും കരകയറണമെന്ന ഉദ്ദേശത്തോടെയാണ് ഞാൻ സിനിമയിലേക്ക് വന്നത്. സിനിമ എന്നെ ചതിച്ചില്ല. അതുകൊണ്ട് സിനിമയോടുള്ള എന്റെ വിശ്വാസം വർദ്ധിക്കുകയും നേരവും കാലവും നോക്കാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. സിനിമ എന്നെ എപ്പോൾ കൈവിടുന്നു അപ്പോഴാണ് ഇനി എനിക്ക് വിശ്രമം. മികച്ച സഹനടനുള്ള ദേശീയ അവാർഡ് നേടിയ വിജയ് സേതുപതി എല്ലാം തുറന്നു പറയുന്ന അഭിമുഖം. സിനിമയിൽ ചെറിയ കഥാപാത്രങ്ങൾ ചെയ്ത് താരമൂല്യമുള്ള നായക നടന്മാരായി മാറിയ പലരും ഇതിനു മുൻപ് വന്നിട്ടുണ്ട്. ടി വി താരമായും സഹനടനായും വില്ലനായും രണ്ടാം നിര നായകനായും വന്ന മുഖ്യ നായകനായതിനു ശേഷം ആരും പിന്നിലേക്ക് തിരിച്ചു പോവാറില്ല. അതായത് നായകനായതിനു ശേഷം അവർ മറ്റു കഥാപാത്രങ്ങൾ സ്വീകരിക്കാറില്ല. ഒരുപക്ഷെ അങ്ങനെ ചെയ്താൽ തന്റെ നായകമൂല്യം ഇടിഞ്ഞു പോകുമോ എന്ന് ഭയപ്പെടുന്നു. അതുമാത്രമല്ല, നായകനായി മാറിയ ശേഷം കഥയ്ക്കനുസരിച്ച് തന്നെ മാറ്റാൻ ശ്രമിക്കാതെ തന്റെ ഇമേജിനനുസരിച്ചുള്ള കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കാറാണ് ഇക്കൂട്ടരിൽ പലരുടെയും പതിവ്. തമിഴ് സിനിമയെ സംബന്ധിച്ച് ഇത് ഓരോ നടന്മാരുടെയും നിലനിൽപ്പ് കൂടിയാണ്. എന്നാൽ ഈ ധാരണകളെല്ലാം തവിടുപൊടിയാക്കിയ നായകനാണ് മക്കൾ സെൽവൻ എന്ന് പ്രേക്ഷകർ സ്നേഹപൂർവ്വം വിളിക്കുന്ന വിജയ് സേതുപതി. എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി എന്ന തമിഴ് ചിത്രത്തിൽ ചെറിയ കഥാപാത്രമേ അരങ്ങേറ്റം കുറിച്ച വിജയ് സേതുപതി അതിനുശേഷം പല ചിത്രങ്ങളിലും ചെറിയ വേഷങ്ങൾ ചെയ്ത ശേഷമാണ് തെന്മാർക്ക് പെരുവക്കാറ്റ് എന്ന ചിത്രത്തിലൂടെ നായകനായി വേഷമിട്ടത്. ഈ ചിത്രത്തിന്റെ വിജയത്തെ തുടർന്ന് നായകനായി, വില്ലനായി, അതിഥി വേഷത്തിൽ അഭിനയിക്കുന്ന നടനായി, നിർമ്മാതാവായി, തിരക്കഥാകൃത്തായി, ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി, പിന്നണി ഗായകനായി, ഗാനരചയിതാവായി തുടങ്ങി പല അവതാരങ്ങളെടുത്ത് തമിഴ് സിനിമയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത നടനായി മാറി മക്കൾ സെൽവൻ വിജയ് സേതുപതി. ലോക്ഡൌണിന് ശേഷം റിലീസായി പണം വാരി കുട്ടിയ വിജയ് ചിത്രമായ മാസ്റ്ററിൽ ഭവാനി എന്ന ക്രൂരനായ വില്ലനായി വേഷമിട്ട വിജയ് സേതുപതി ഈ ചിത്രത്തിലെ അഭിനയത്തിലൂടെ വലിയ പ്രശംസ നേടി. തമിഴ് ചിത്രങ്ങൾക്ക് പുറമെ തെലുങ്ക്, മലയാളം, ഹിന്ദി ഭാഷകളിലും തന്റെ സാന്നിധ്യം തെളിയിച്ച് ഓൾറൗണ്ടറായി മാറിയ വിജയ് സേതുപതിക്കാണ് ഇക്കുറി മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹവുമായി സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങളിൽ നിന്ന്. കലാകാരനായുള്ള ഈ ഉയർച്ചയ്ക്ക് കാരണം താങ്കളുടെ കഴിവ് മാത്രമല്ലേ, അതോ ഭാഗ്യവുമുണ്ടോ? ആദ്യം നാം നമ്മുടെ കഴിവിൽ വിശ്വസിക്കണം. നമ്മുടെ കഴിവുകളെ പറ്റി സ്വയം മനസ്സിലാക്കുകയും ആ കഴിവുകളെ വിശ്വസിക്കുകയും ചെയ്താൽ അത് നമ്മളെ വിജയത്തിലേക്ക് നയിക്കും. കുടുംബ പ്രാരാബ്ദം, ദാരിദ്ര്യം തുടങ്ങി പല കാരണങ്ങൾ കൊണ്ട് വിദേശത്തേക്ക് ജോലി തേടി പോകേണ്ടി വന്നിട്ടുണ്ട്. അവിടെ കുറെ വർഷങ്ങൾ ജോലി ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് വന്ന ശേഷമാണ് സിനിമയിൽ കയറി പറ്റാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത്. വളരെ കഷ്ടപ്പെട്ട് നടത്തിയ ശ്രമങ്ങൾ ഓരോന്നായി വിജയിക്കാൻ തുടങ്ങി. ഏത് ജോലിയാണെങ്കിലും അത് അർപ്പണബോധത്തോടെ ചെയ്യുകയാണെങ്കിൽ വിജയം സുനിശ്ചിതം എന്നാണ് എന്റെ അനുഭവം. എന്റെ ഇന്നത്തെ ഈ വളർച്ചയ്ക്ക് മുഖ്യമായ കാരണം എനിക്കും എന്റെ മനസാക്ഷിക്കും ഇടയിലുള്ള പോരാട്ടങ്ങളാണ് എന്നാണ് വിശ്വാസം. ഭാഗ്യം എന്നതിനെ കുറിച്ച് എന്താണ് പറയേണ്ടത് എന്നറിയില്ല. ഒരുപക്ഷെ അതും എന്റെ വിജയത്തിന്റെ കാരണമായിട്ടുണ്ടാകാം. പക്ഷെ അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നില്ല. റിയൽ ലൈഫിലും മറ്റ് അഭിനേതാക്കൾ കാണാൻ കഴിയാത്ത ലാളിത്യവും വിനയവും താങ്കളിലുണ്ട്. അതെങ്ങനെയാണ്? ഞാനൊരു സിനിമ സ്വീകരിക്കുമ്പോൾ കഥ മുഴുവൻ വായിച്ചതിന് ശേഷം മാത്രമേ അതിൽ സൈൻ ചെയ്യാറുള്ളൂ. എന്നാൽ എന്നെ നായകനെ അവതരിപ്പിച്ച സംവിധായകൻ സീനു രാമസ്വാമിയുടെ അടുത്ത് മാത്രം കഥയെക്കുറിച്ച് അന്വേഷിക്കാറില്ല. കാരണം എനിക്ക് അദ്ദേഹത്തെ വിശ്വാസമാണ്. സിനിമയിൽ അഭിനയിക്കണമെന്നത് എന്റെ ആഗ്രഹമായിരുന്നു. പക്ഷെ അതിനുവേണ്ടി ഞാൻ അഭിനയം പഠിച്ചിട്ടില്ല. ജീവിതത്തിൽ നിന്നാണ് അഭിനയ പഠനം തുടങ്ങുന്നത്. അതിനുശേഷം സഹ അഭിനേതാക്കളിൽ നിന്നാണ് അഭിനയം പഠിക്കാൻ തുടങ്ങിയത്. ഞാൻ ചെന്നൈയിൽ വാടക വീടിനു വേണ്ടി നായയെ പോലെ അലഞ്ഞു. ആ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ആണ്ടവൻ കട്ടളൈ എന്ന ചിത്രത്തിൽ അഭിനയിച്ചത്. ഇതേപോലെ ഞാൻ അഭിനയിച്ച കൂടുതൽ ചിത്രങ്ങളിലും എന്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളുണ്ട്. ഈ അനുഭവങ്ങളാണ് എന്നെ ലാളിത്യത്തോടും വിനയത്തോടും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. വലിയ നായകവേഷം ലഭിച്ചതിന് ശേഷവും വില്ലനായും ചെറിയ കഥാപാത്രങ്ങളിലും തുടർന്നും അഭിനയിക്കുന്നു. ഇത് താങ്കളുടെ നായക ഇമേജിനെ ബാധിക്കില്ലേ? നടൻ ഒരു വട്ടത്തിന്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ടാണ് കഥാപാത്രത്തിന്റെ വലിപ്പച്ചെറുപ്പം നോക്കാതെ അഭിനയിക്കുന്നത്. അതുമാത്രമല്ല, ഇന്നത്തെ പ്രേക്ഷകരുടെ മനോഭാവവും അല്ലാതെ മാറിയിട്ടുണ്ട്. പണ്ടത്തെ പോലെ തന്റെ ഇഷ്ടനായകൻ അടിവാങ്ങുന്ന മരിക്കുന്നതും ചെറിയ വേഷത്തിൽ അഭിനയിക്കാൻ പാടില്ല എന്ന മനോഭാവമൊന്നും ഇന്നത്തെ പ്രേക്ഷകർക്കില്ല. ഇഷ്ടപ്പെട്ട കഥാപാത്രം എന്നാൽ വലിപ്പച്ചെറുപ്പം നോക്കാതെയാണ് അഭിനയിക്കുന്നത്. പ്രേക്ഷകരുടെ ആസ്വാദന മനോഭാവത്തെ മാറ്റുന്നതിൽ നടന്മാർക്ക് മുഖ്യ പങ്കുണ്ട്. ഞാൻ കഠിനാധ്വാനം ചെയ്ത കാലത്ത് ഏതെങ്കിലും വിധത്തിൽ എന്നെ സഹായിച്ച സുഹൃത്തുക്കൾ വന്ന് തന്റെ ചിത്രത്തിൽ ഒരു ചെറിയ കഥാപാത്രമുണ്ട്, അഭിനയിച്ചാൽ നന്നായിരിക്കും, അത് എന്റെ ചിത്രത്തിന്റെ പ്രമോഷനും വ്യാപാരത്തിനും സഹായവുമാവും എന്ന് പറയുമ്പോൾ അതിനെ നിരസിക്കാൻ കഴിയാറില്ല. അതുകൊണ്ടാണ് ചെറുതോ വലുതോ എന്ന് നോക്കാതെ ചില വേഷങ്ങളിൽ അഭിനയിക്കുന്നത്. അതുകൊണ്ട് എന്റെ നായക ഇമേജ് നഷ്ടപ്പെടുമെങ്കിൽ അതെനിക്ക് പ്രശ്നമില്ല. നമ്മളാൽ കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്യണമെന്നത് എന്റെ പോളിസിയാണ്. ഓറഞ്ച് മിഠായി, സീതാക്കാദി തുടങ്ങിയ ചിത്രങ്ങൾ വയസ്സായ കഥാപാത്രങ്ങളെ അഭിനയിച്ച താങ്കൾ സൂപ്പർ ഡീലക്സിൽ ശില്പ എന്ന ട്രാൻസ്ജെൻഡറെ അഭിനയിച്ചപ്പോൾ ഉണ്ടായ അനുഭവം. ഏത് വേഷമായാലും ചിത്രീകരണം തുടങ്ങി ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ ആ കഥാപാത്രമായി മാറിയിരിക്കും. എന്നാൽ ശില്പയായി മാറാൻ എനിക്ക് ഏറെ ദിവസം ബുദ്ധിമുട്ടേണ്ടി വന്നു. തുടക്കത്തിൽ ഭയമായിരുന്നു. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ശില്പയെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഞാനായി തന്നെ നിൽക്കുന്നു. സാരി, വിഗ്, ലിപ്സ്റ്റിക് എല്ലാം വെച്ചിട്ടും എനിക്കും ശില്പയ്ക്കും ഇടയിൽ വലിയ അകലമുള്ളത് പോലെ തോന്നി. അതിൽ നിറയെ ടേക്കുകൾ വേണ്ടി വന്നു. ശില്പയുടെ മാനറിസം എന്നിൽ നിന്ന് ശരിയായി വരാത്തതിനാൽ സംവിധായകൻ ത്യാഗരാജൻ കുമാരരാജ ദേഷ്യപ്പെട്ട് ബാക്കപ്പ് പറഞ്ഞു. പിന്നീട് ഷൂട്ടിംഗ് തുടർന്നപ്പോൾ പതുക്കെ ശില്പയെ ഉൾക്കൊള്ളാൻ തുടങ്ങി. ഞാൻ ശില്പയായി മാറി. ശില്പയെ അവതരിപ്പിച്ചത് വ്യത്യസ്ത അനുഭവമായിരുന്നു. അതിനിപ്പോൾ ദേശീയ അംഗീകാരം ലഭിച്ചതോടെ ഇരട്ടി ആഹ്ലാദമാണ്. തമിഴ് സൂപ്പർ സ്റ്റാർ രജനിയുടെ കൂടെ പേട്ട, തെലുങ്ക് മെഗാസ്റ്റാർ ചിരഞ്ജീവിയുടെ കൂടെ സായുധ്ര നരസിംഹറെഡ്ഡി തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ച അനുഭവം എന്താണ്? ഇരു സിനിമകളുടെയും ഭാഗമാകാൻ താല്പര്യം കാണിച്ചതിന് കാരണം ആ പ്രതിഭാധനർക്കൊപ്പം അഭിനയിക്കണമെന്ന ആഗ്രഹമാണ്. അവർ രണ്ടുപേരും 40 വർഷത്തിലധികം സിനിമയിലുള്ള പ്രതിഭാശാലികളാണ്. രണ്ടുപേരുടെയും അഭിനയ രീതി കണ്ടുപഠിക്കണമെന്നത് വളരെ കാലമായുള്ള ആഗ്രഹമായിരുന്നു. രജനി സാർ എപ്പോഴും സ്മാർട്ടായാണ് കാണപ്പെടുക. അദ്ദേഹം നാം എന്താണ് ചെയ്യാൻ പോകുന്നത്, അത് സ്ക്രീനിൽ എങ്ങനെ വരും, അതിനെ പ്രേക്ഷകർ എങ്ങനെയാവും സ്വീകരിക്കുക എന്നതെല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കും. രജനി സാറിന് ഒരു മോശമായ കഥാപാത്രത്തെ കൊടുത്താൽ കൂടി അത് മികച്ചതാക്കി മാറ്റി കൈയടി നേടും. അതുപോലെ തന്നെയാണ് ചിരഞ്ജീവി സാറും. അവർ തന്റെ കൂടെ അഭിനയിക്കുന്ന നടനും നടന്മാർ ആരൊക്കെയാണെന്നും അവരുടെ കഥാപാത്രങ്ങൾ എന്തൊക്കെയാണെന്നും വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടാകും. രണ്ടുപേരുടെയും കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞത് എന്റെ മഹാഭാഗ്യമായാണ് കരുതുന്നത്. ദളപതിയെ ആയി വിശേഷിപ്പിക്കുന്ന വിജയുടെ വില്ലനായി മാസ്റ്ററിൽ അഭിനയിച്ചപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? തമിഴ് സിനിമയിൽ സാധാരണ കാണുന്ന വില്ലൻ കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായാണ് ഭവാനിയെ സംവിധായകൻ ലോകേഷ് കനകരാജ് രൂപപ്പെടുത്തിയത്. അതെനിക്ക് വളരെ ഇഷ്ടമായി. മാത്രമല്ല തമിഴ് സിനിമയിലെ മാസ് ഹീറോയെ വിജയുടെ കൂടെ അഭിനയിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്താൻ തോന്നിയില്ല. പേട്ട സിനിമയിലെ വില്ലനേക്കാൾ ഭവാനിയാണ് പ്രേക്ഷകർ കൂടുതൽ സ്വീകരിച്ചത്. ഇതിന് കാരണം വിജയും ലോകേഷ് കനകരാജും ആ കഥാപാത്രത്തിന് മേലെ വെച്ചിരുന്ന വിശ്വാസവും അഭിനയിക്കാൻ എനിക്ക് തന്ന സ്വാതന്ത്ര്യവുമായിരുന്നു. മാസ്റ്റർ വിജയ് സാറും തന്റെ നായകബിംബത്തെക്കുറിച്ച് ഒതുക്കി വെച്ച് കഥയ്ക്കനുസരിച്ചുള്ള കഥാപാത്രത്തെ താങ്ങി നിർത്തുവാൻ ശ്രമിച്ചിരുന്നു. വിജയുടെ ഈ മാറ്റവും പ്രേക്ഷകർ രണ്ടു കൈ നീട്ടി സ്വീകരിച്ചു. വിജയ് സാറിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ കംഫർട്ട് ആയിരുന്നെങ്കിലും ഇത്ര വലിയ ഹീറോയുടെ കൂടെയല്ലേ അഭിനയിക്കുന്നത് എന്ന ഭയം എന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഭവാനി എന്ന കഥാപാത്രമായി മാറാൻ തയ്യാറെടുപ്പ് നടത്തിയിരുന്നു. ഞാൻ ഇതുവരെ ഒരു കഥാപാത്രത്തിന് വേണ്ടിയും തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ല. എനിക്ക് തരുന്ന ഡയലോഗ് വെച്ച് സംവിധായകൻ എന്താണ് മനസ്സിൽ കാണുന്നത് എന്ന് മനസ്സിലാക്കും. സിനിമയിൽ വില്ലൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് സീരിയസ് ആയി മാത്രം കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എല്ലാവരുടെയും ജീവിതത്തിലും ഒരു ഫണ്ണുണ്ടാവും, ഒരു കാഴ്ചപ്പാടുണ്ടാവും. അതേപോലെയാണ് ഭവാനി എന്ന കഥാപാത്രവും ഉണ്ടായിട്ടുള്ളത്. എന്റെ ഈ രീതി വിജയ് സാറിനും ലോകേഷ് സാറിനും ഇഷ്ടമായി. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഈ വില്ലൻ അവതാരം തുടരുമോ? ഏത് കഥാപാത്രമായാലും അത് പ്രേക്ഷകരെ രസിപ്പിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ നോക്കാറുള്ളത്. അല്ലാതെ നായകനോ വില്ലനാണോ എന്നൊന്നും നോക്കാറില്ല. ഏത് കഥാപാത്രമാണെങ്കിലും ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് ചെയ്യും. എന്നെ ഒരു ഫ്രെയിമിനുള്ളിൽ ഒതുക്കി വെക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഞാനത് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഒരു നടൻ എല്ലാത്തരം കഥാപാത്രങ്ങളും ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് അവരുടെ എല്ലാ കഴിവുകളെയും പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്നത്. 24 മണിക്കൂർ പോരാത്ത തരത്തിലാണ് താങ്കൾ സിനിമയിൽ പ്രവർത്തിക്കുന്നത്. ഈ തൊഴിലിലേക്ക് വരാനും 3 മുറക്കവും നഷ്ടപ്പെടുത്തി ജോലി ചെയ്യാനും എന്താണ് കാരണം? കുടുംബത്തിന്റെ ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് എങ്ങനെയെങ്കിലും കരകയറണമെന്ന ഉദ്ദേശത്തോടെയാണ് സിനിമയിലേക്ക് വന്നത്. സിനിമ എന്നെ ചതിച്ചില്ല. അതുകൊണ്ട് സിനിമയോടുള്ള വിശ്വാസം വർദ്ധിക്കുകയും നേരവും കാലവും നോക്കാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. സിനിമ എന്നെ എപ്പോഴാണ് കൈവിടുന്നത്? അപ്പോഴാണ് ഇനി എനിക്ക് വിശ്രമം. ഇത്രയും വലിയൊരു സ്റ്റാർ ഇമേജ് നേടിയ ശേഷവും താങ്കൾ ആരാധകരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മവയ്ക്കാനും മടികാണിക്കാറില്ല. ഇക്കാര്യത്തിൽ വിജയ് സേതുപതിയെ മറികടക്കാൻ ആരുമില്ലെന്ന് പറയുന്നുണ്ടല്ലോ. സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ എന്ന് പറയാറുണ്ടല്ലോ. നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മളും സ്നേഹിക്കണം. ആ വഴിയിൽ എന്നെ തേടി വരുന്നവരോട് ഞാനും സ്നേഹം കാണിക്കുകയും അവരുടെ ആഗ്രഹങ്ങൾ കഴിയുന്ന വിധത്തിൽ സാധിച്ചു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം കാണുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന സംതൃപ്തി ഒന്ന് വേറെ തന്നെയാണ്. ഓരോ സ്ഥലങ്ങളിലേക്ക് ഷൂട്ടിങ്ങിന് വേണ്ടി പോകുമ്പോഴും അവിടെ എത്തുന്ന ആരാധകർ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കാറുണ്ട്. ഇത് സിനിമയിൽ നിന്ന് മാത്രം കിട്ടുന്ന അംഗീകാരമാണ്. മാർക്കോണി മത്തായി എന്ന ചിത്രത്തിൽ വിജയ് സേതുപതിയെ തന്നെ വന്ന താങ്കളുടെ അടുത്ത മലയാള ചിത്രം ഏതാണ്? 19-1 ഇന്ദുവിയെ സംവിധാന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായി വരുന്നു. തമിഴ്നാട്ടിൽ ജനിച്ച് കേരളത്തിൽ ജീവിക്കുന്ന ഒരു എഴുത്തുകാരന്റെ വേഷമാണ്. എന്റെ ജോഡിയെ അഭിനയിക്കുന്ന നിത്യാമേനോനാണ്. മനോഹരമായ കഥ, അനുയോജ്യമായ കഥയും സമയവും ഒത്തുവന്നാൽ മലയാളത്തിൽ തുറന്ന് അഭിനയിക്കണം എന്ന ആഗ്രഹമുണ്ട്. മലയാള സിനിമയിൽ നിന്ന് നിറയെ വിഷയങ്ങൾ പഠിക്കാൻ സാധിക്കും. എനിക്ക് മലയാളം നന്നായി സംസാരിക്കുന്ന അറിയെങ്കിലും പറയുന്നത് മനസ്സിലാക്കാൻ കഴിയും. എന്റെ ഭാര്യ ജെസ്സി മലയാളിയാണ്. അവരുടെ സഹായത്തോടെ മലയാളം പഠിച്ചു വരുന്നു. അടുത്ത് തന്നെ ഞാൻ മലയാളത്തിൽ സംസാരിക്കാൻ തുടങ്ങും. ഏതൊക്കെയാണ് പുതിയ സിനിമകൾ? തമിഴിൽ കുട്ടി സ്റ്റോറി എത്തി. നളൻ കുമാരസ്വാമി സംവിധാനം ചെയ്ത ആടൽ പാടൽ എന്ന കഥയിലാണ് അഭിനയിച്ചത്. പ്രതിനായകനെ അഭിനയിച്ച തെലുങ്ക് ചിത്രം ഉപ്പണ്ണ റിലീസ് ചെയ്തു. തമിഴിൽ തുഗ്ലക് ദർബാർ, ലാഭം, കടേശി വ്യവസായി, മാമനതൻ, യാദുമൂര, ദാബരും, കേളിർ എന്നീ ചിത്രങ്ങൾ വൈകാതെ റിലീസ് ചെയ്യും. വിഘ്നേശ് ശിവൻ, നയൻതര, കാത്തുവാക്കിൽ രണ്ട് കഥകൾ ഉൾപ്പെടെ ചില ചിത്രങ്ങൾ അഭിനയിച്ചു വരുന്നു. ഹെർലോ ദി ഫ്ലാഷ് മൂവീസിന്റെ അടുത്ത മൂവി മലയാളത്തിലായിരിക്കും തന്നെ സംസാരിക്കുക എന്ന് പറഞ്ഞ് വിജയ് സേതുപതി സംഭാഷണം അവസാനിപ്പിച്ചു. പരി ജെസ്സി, കൊല്ലം സ്വദേശി. വിജയ് സേതുപതി ദുബായിൽ ജോലി ചെയ്യുമ്പോൾ ജെസ്സിയും അവിടെ ഉണ്ടായിരുന്നു. ഒരു സുഹൃത്തു വഴിയാണ് വിജയ് സേതുപതി ജെസ്സിയെ പരിചയപ്പെടുന്നത്. ജെസ്സി കൊല്ലം സ്വദേശിനിയാണ്. ജനിച്ചത് കേരളത്തിലാണെങ്കിലും പഠിച്ചു വളർന്നത് ചെന്നൈയിലാണ്. ഓൺലൈൻ ചാറ്റിംഗിലൂടെയാണ് അത്രേ വിജയ് സേതുപതിയും ജെസ്സിയും ആദ്യമായി പരസ്പരം സംസാരിച്ചതും അടുക്കുന്നത്. വിവാഹ നിശ്ചയത്തിന് അന്നാണത്രേ വിജയ് സേതുപതി ജെസ്സിയെ ആദ്യമായി നേരിൽ കാണുന്നത്.